അധ്യായം 3. വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ പിതാവായി. 1-2 ഖണ്ഡികകൾ. ചോദ്യം: നോഹയുടെ കാലത്തിനു ശേഷം ലോകം മാറിപ്പോയത് എങ്ങനെ? അബ്രഹാമിന്റെ വികാരം എന്തായിരുന്നു? അബ്രഹാം തല ഉയർത്തി നോക്കുകയാണ്. അവന്റെ ജന്മദേശമായ ഊർ നഗരത്തിനു മീതെ ഉയർന്നു കാണുന്ന ക്ഷേത്രഗോപുരത്തിലേക്ക് അവന്റെ നോട്ടമെത്തി. അടിക്കുറിപ്പ് ഇങ്ങനെ വായിക്കുന്നു: ഈ സമയത്ത് അബ്രഹാമിന്റെ പേര് അബ്രാം എന്നായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കു ശേഷം ദൈവമത് അബ്രഹാം എന്നു മാറ്റി ബഹുജാതികൾക്കു പിതാവ് എന്നാണ് അബ്രഹാം എന്ന പേരിന്റെ അർത്ഥം. ഉൽപ്പത്തി 17:5. ഖണ്ഡിക തുടരുന്നു: അവിടെ നിന്ന് ആളുകളുടെ ആരവം കേൾക്കാം. പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയരുന്നുണ്ട്. ചന്ദ്രദേവന്റെ പുരോഹിതന്മാർ അടുത്ത യാഗാർപ്പണം നടത്തുകയാണ്. അത് കണ്ടിട്ട് അമർഷത്തോടെ നെറ്റിച്ചുളിച്ച് തല തിരിച്ച് പിന്തിരിഞ്ഞു നടക്കുകയാണ് അബ്രഹാം. ആളുകൾ തിക്കിത്തിരക്കുന്ന നഗരവീഥിയിലൂടെ വീട്ടിലേക്ക് നടക്കുന്ന അബ്രഹാമിന്റെ മനസ്സിൽ എന്തായിരിക്കും ഇപ്പോൾ? ഊർ നഗരത്തിൽ ഇവിടെയും നിറഞ്ഞിരിക്കുന്ന വിഗ്രഹാരാധനയെക്കുറിച്ച് അവൻ ദുഃഖത്തോടെ ഓർത്തുപോയിരിക്കാം. നോഹയ്ക്കു ശേഷം ഭൂമിയെ വീണ്ടും കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മ്ലേച്ഛമായ ആരാധന. അബ്രഹാം ജനിക്കുമ്പോൾ നോഹ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിരുന്നു. അന്ന് ആ മഹാപ്രളയത്തിനുശേഷം കുടുംബസമേതം പെട്ടകത്തിന് പുറത്തിറങ്ങിയ ഗോത്രപിതാവായ നോഹ യഹോവയാം ദൈവത്തിന് ഒരു യാഗമർപ്പിച്ചു. അതിൽ സംപ്രീതനായ യഹോവ ആകാശത്ത് ഒരു മഴവില്ല് വിരിയിച്ചു. ഈ ഭൂമിയിൽ സത്യാരാധന മാത്രമുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ ഏകദേശം 350 വർഷം കഴിഞ്ഞ് 10-ാം തലമുറക്കാരനായ അബ്രഹാമിന്റെ കാലമായപ്പോഴേക്കും സത്യദൈവമായി യഹോവയെ ആരാധിക്കുന്നവർ വിരലിലെണ്ണാവുന്നവർ മാത്രമായി. എവിടെയുമുള്ള ആളുകൾ വ്യാജദേവന്മാരെ ആരാധിച്ചു പോന്നു. അബ്രഹാമിന്റെ അപ്പനായ തേരഹ് പോലും വിഗ്രഹാരാധനയിൽ ഉൾപ്പെട്ടിരുന്നു. തേരഹ് വിഗ്രഹം നിർമ്മിച്ചിരുന്ന ഒരാളായിരുന്നിരിക്കാം. 3. ചോദ്യം: അബ്രഹാമിന്റെ ജീവിതം മുന്നോട്ടു പോയപ്പോൾ ഏത് ഗുണമാണ് അവനിൽ ശ്രദ്ധേയമായി തീർന്നത്? അതിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാം? പക്ഷേ അബ്രഹാം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു. ജീവിതം മുന്നോട്ടു പോകുന്തോറും അബ്രഹാമിന്റെ വിശ്വാസം ഒന്നിനൊന്ന് തെളിവാർന്നു വന്നു. അതവനെ ചുറ്റുമുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ പിതാവായി എന്ന് പിന്നീട് പൗലോസപ്പസ്തലൻ എഴുതി.
റോമർ 4:11 ഇങ്ങനെ വായിക്കുന്നു: അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്കും മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും തന്നെ.
വിശ്വാസികളുടെ പിതാവ് എന്ന സ്ഥാനത്തേക്ക് അവൻ എത്തിയത് എങ്ങനെയാണ്? ആ യാത്ര തുടങ്ങിയത് എങ്ങനെയാണ്? അത് നാം കാണാൻ പോകുകയാണ്. വിശ്വാസത്തിൽ എങ്ങനെ വളരാൻ കഴിയുമെന്ന് അബ്രഹാമിന്റെ ജീവിതകഥ നമ്മോട് പറയും. ജലപ്രളയത്തിനു ശേഷമുള്ള സത്യാരാധന. 4-5 ഖണ്ഡികകൾ. ചോദ്യം: അബ്രഹാം ആരിൽ നിന്നാണ് യഹോവയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവുക? അങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട്? യഹോവയാം ദൈവത്തെക്കുറിച്ച് അബ്രഹാം അറിയാനിടയായത് എങ്ങനെയാണ്? അക്കാലത്ത് യഹോവയെ വിശ്വസ്തമായി സേവിച്ചിരുന്ന ദൈവദാസന്മാർ ഭൂമിയിലുണ്ടായിരുന്നെന്ന് നമുക്കറിയാം. ശേം അവരിലൊരാളായിരുന്നു. നോഹയുടെ 3 പുത്രന്മാരിൽ മൂത്തവനല്ലെങ്കിലും പലപ്പോഴും ആദ്യം പറഞ്ഞു കാണുന്നത് ശേമിന്റെ പേരാണ്. അതെന്തുകൊണ്ടായിരിക്കാം? ശേമിന്റെ വിശ്വാസം അത്ര ശ്രദ്ധേയമായിരുന്നതുകൊണ്ടാകാം. അടിക്കുറിപ്പ് ഇങ്ങനെ വായിക്കുന്നു: അതുപോലെ അബ്രഹാം തേരഹിന്റെ 3 പുത്രൻ ആയിരുന്നില്ലെങ്കിലും അബ്രഹാമിന്റെ പേര് പലപ്പോഴും ആദ്യം പറഞ്ഞു കാണുന്നു. ഖണ്ഡിക തുടരുന്നു: പ്രളയം നടന്ന ശേഷം ഒരിക്കൽ നോഹ യഹോവയെ ശേമിന്റെ ദൈവം എന്നു വിളിക്കുന്നുണ്ട്. ഉൽപ്പത്തി 9:26. ശേം യഹോവയെ ആദരിക്കുകയും സത്യാരാധനയെ മാനിക്കുകയും ചെയ്തതായി അത് വ്യക്തമാക്കുന്നു. അബ്രഹാമിന് ശേമിനെ അറിയാമായിരുന്നോ? അതിന് നല്ല സാധ്യതയുണ്ട്. നമുക്ക് അബ്രഹാമിന്റെ കുട്ടിക്കാലത്തേക്ക് ഒന്നു പോകാം. തന്റെ മുത്തശ്ശന്മാരിൽ ഒരാൾ 400 മനുഷ്യചരിത്രം നേരിട്ട് കണ്ടയാളാണെന്നും അപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും അറിഞ്ഞപ്പോൾ ആ കൊച്ചു ബാലന്റെ കണ്ണുകൾ വിടർന്നിട്ടുണ്ടാവില്ലേ? മുത്തശ്ശന് എന്തെല്ലാം കാര്യങ്ങൾ അറിയാമായിരിക്കും എന്ന് അവൻ അത്ഭുതത്തോടെ ചിന്തിച്ചിട്ടുണ്ടാകും. പ്രളയത്തിനു മുമ്പുള്ള ലോകത്തിലെ അധർമ്മവും മ്ലേച്ഛതയും ശേം നേരിട്ട് കണ്ടു. പിന്നെയൊരു മഹാപ്രളയം ഭൂമിയെ കഴുകി വെടിപ്പാക്കുന്നത് കണ്ടു. ഭൂമിയിൽ ജനം പെരുകുന്നതും മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ ജനതകൾ രൂപം കൊള്ളുന്നതും അവൻ കണ്ടു. പിന്നെ നിമ്രോദിന്റെ മത്സരവും ആ ഇരുണ്ട കാലവും ബാബേൽ ഗോപുരത്തിങ്കിലെ സംഭവങ്ങളുമെല്ലാം അവന്റെ കൺമുന്നിലായിരുന്നു. വിശ്വസ്തനായ ശേം ആ മത്സരത്തിൽ ഉൾപ്പെട്ടില്ല. യഹോവ അവിടെ വെച്ച് ഗോപുരം പണിക്കാരുടെ ഭാഷ കലക്കിയെങ്കിലും ശേമും കുടുംബവും മനുഷ്യവർഗത്തിന് ദൈവം കൊടുത്ത ആദ്യ ഭാഷ തന്നെ സംസാരിച്ചു പോന്നു. അതായത് നോഹ സംസാരിച്ച ഭാഷ. ഈ കുടുംബത്തിലാണ് പിന്നീട് അബ്രഹാം ജനിക്കുന്നത്. അതുകൊണ്ടുതന്നെ ബാലനായ അബ്രഹാമിന്റെ മനസ്സിൽ തന്റെ ഈ മുത്തശ്ശനോടുള്ള ആദരവും ബഹുമാനവും നിറഞ്ഞു നിന്നിട്ടുണ്ടാവണം. അവൻ വളരുന്നതനുസരിച്ച് അവന്റെ ഉള്ളിലെ ആ സ്നേഹാദരങ്ങളും വളർന്നു വന്നു. അബ്രഹാം തന്റെ ആയുസിന്റെ നല്ലൊരു ഭാഗം പിന്നിടുന്നതുവരെ ശേം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാം യഹോവയെക്കുറിച്ച് ശേമിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. 6 എ ചോദ്യം. പ്രളയത്തിൽ നിന്ന് താൻ വലിയ പാഠങ്ങൾ പഠിച്ചെന്ന് അബ്രഹാം തെളിയിച്ചത് എങ്ങനെ? ബി ചോദ്യം. അബ്രഹാമിന്റെയും സാറായുടെയും ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? എന്തായിരുന്നാലും മഹാപ്രളയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അബ്രഹാം ഗൗരവമായെടുത്തു. നോഹ ദൈവത്തോടു കൂടെ നടന്നതുപോലെ ദൈവത്തോടു കൂടെ നടക്കാൻ അവനും തീരുമാനിച്ചു. അതുകൊണ്ടാണ് അബ്രഹാം വിഗ്രഹാരാധനയെ വെറുക്കുകയും തന്റെ സ്വദേശമായ ഊർ നഗരത്തിലെ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി ജീവിക്കുകയും ചെയ്തത്. അവന്റെ സ്വന്തം കുടുംബാംഗങ്ങളിൽ പോലും പലരും വിഗ്രഹാരാധികളായിരുന്നിരിക്കാം. കാലാന്തരത്തിൽ അബ്രഹാം തനിക്ക് ചേർന്ന ഒരു ജീവിതസഖിയെ കണ്ടെത്തി. സാറ. അവൾ അതിസുന്ദരിയായിരുന്നു. യഹോവയിലുള്ള അവരുടെ ശക്തമായ വിശ്വാസത്തിന് അതിലേറെ തിളക്കമുണ്ടായിരുന്നു. അടിക്കുറിപ്പ് ഇങ്ങനെ വായിക്കുന്നു: ഈ സമയത്ത് സാറായുടെ പേര് സാറായി എന്നായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കു ശേഷം ദൈവമത് സാറ എന്നു മാറ്റി രാജകുമാരി എന്നാണ് സാറ എന്ന പേരിന്റെ അർത്ഥം. ഖണ്ണിക തുടരുന്നു: പക്ഷേ അവർക്ക് കുട്ടികളില്ലായിരുന്നു. എങ്കിലും ആ ദമ്പതികൾ നിറഞ്ഞ സന്തോഷത്തോടെ യഹോവയെ ആരാധിച്ചു പോന്നു. അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെ അവർ മകനായി വളർത്തി. 7 ചോദ്യം. യേശുവിന്റെ അനുഗാമികൾ അബ്രഹാമിനെ അനുകരിക്കേണ്ടത് എങ്ങനെ? ഊർ നഗരത്തിലെ വിഗ്രഹാരാധനയെ അബ്രഹാം ഒരിക്കലും പിന്തുണച്ചില്ല. യഹോവയെ ഒരിക്കലും ഉപേക്ഷിച്ചുമില്ല. വിഗ്രഹാരാധനയിലാണ്ടുപോയ ആ സമൂഹത്തിൽ വേറിട്ട് നിൽക്കാൻ മനസ്സുള്ളവരായിരുന്നു അബ്രഹാമും സാറായും. നമുക്ക് നിഷ്കപടമായി വിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ അവരെപ്പോലെയുള്ള മനസ്സുണ്ടായിരിക്കണം. ചുറ്റുമുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കാൻ നമുക്കും മനസ്സൊരുക്കം വേണം. തന്റെ അനുഗാമികൾ ലോകത്തിന്റെ ഭാഗമല്ല എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ടുതന്നെ ലോകം അവരെ വെറുക്കുമെന്നും അവൻ പറഞ്ഞു.
യോഹന്നാൻ 15:19 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ലോകത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ലോകം അതിന് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ നിങ്ങൾ ലോകത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ടും ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ടും ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു.
യഹോവയെ സേവിക്കാൻ തീരുമാനമെടുത്തതുകൊണ്ട് കുടുംബാംഗങ്ങൾ കൈവിട്ടതിന്റെ വേദന നിങ്ങൾക്കനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? സമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ? എങ്കിലോർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവത്തോടു കൂടെ നടന്ന അബ്രഹാമിന്റെയും സാറായിയുടെയും ചുവടുകൾ നിങ്ങൾ പിന്തുടരുകയാണ്. നിന്റെ ദേശം വിട്ടുവരിക. 8-9 ഖണ്ണിയകൾ. എ ചോദ്യം: അബ്രഹാമിന് മറക്കാനാകാത്ത എന്ത് അനുഭവമാണ് ഉണ്ടായത്? ബി ചോദ്യം: അബ്രഹാമിനുള്ള യഹോവയുടെ സന്ദേശം എന്തായിരുന്നു? ഒരിക്കൽ അബ്രഹാമിന് മറക്കാനാകാത്ത ഒരനുഭവമുണ്ടായി. യഹോവയാം ദൈവം അവനോട് സംസാരിച്ചു. അതിന്റെ വിശദാംശങ്ങൾ ബൈബിൾ നമ്മോട് പറയുന്നില്ല. എന്നാൽ വിശ്വസ്തനായ ആ മനുഷ്യന് തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്.
പ്രവൃത്തികൾ 7:2-3 ഇങ്ങനെ വായിക്കുന്നു: അതിനവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, കേൾക്കുക. നമ്മുടെ പൂർവപിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊട്ടേമിയയിൽ ആയിരുന്നപ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട്, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് വരിക എന്ന് പറഞ്ഞു.
പ്രപഞ്ച പരമാധികാരിയുടെ തേജസ്സിന്റെ ഒരു മിന്നായം അവന് കാണാനിടയായി. ഒരു ദൂതനെ പ്രതിനിധിയായി ഉപയോഗിച്ചാകാം ദൈവമത് ചെയ്തത്. ജീവനുള്ള ദൈവവും തന്റെ നാട്ടുകാർ ആരാധിച്ചു പോരുന്ന ജീവനില്ലാത്ത വെറും ബിംബങ്ങളും തമ്മിൽ എന്തൊരു വൈരുദ്ധ്യം! ആ തിരിച്ചറിവ് അവനെ കോരിത്തരിപ്പിച്ചു. അവന്റെ സന്തോഷം നമുക്കൂഹിക്കാനാകും. എന്തായിരുന്നു അബ്രഹാമിനുള്ള യഹോവയുടെ സന്ദേശം? നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് വരിക. തന്റെ മനസ്സിലുള്ളത് ഏതു ദേശമാണെന്ന് യഹോവ അവനോട് പറഞ്ഞില്ല. അതവന് ദൈവം കാണിച്ചുകൊടുക്കുകയുണ്ടായിരുന്നുള്ളൂ. തന്റെ ജന്മദേശത്തെയും ബന്ധുക്കളെയും വിട്ടുപോകുക, അതാണ് അവൻ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. പുരാതന മധ്യപൂർവദേശത്തെ സംസ്കാരവും രീതിയുമനുസരിച്ച് ഒരുവന് കുടുംബം എല്ലാമെല്ലാമായിരുന്നു. കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും വിട്ട് അയാൾ ദൂരദേശത്തേക്ക് പോകുകയെന്നുവെച്ചാൽ അതൊരു ദുർവിധിയായി കണ്ടിരുന്ന കാലം. ചിലരെ സംബന്ധിച്ച് അത് മരണത്തേക്കാൾ ഭയാനകമായിരുന്നു. 10-ഖണ്ണിക ചോദ്യം: ഊർ നഗരത്തിലെ സ്വന്തം വീട് വിട്ടുപോയത് അബ്രഹാമിന്റെയും സാറായുടെയും വലിയ ത്യാഗമായിരുന്നെന്ന് പറയാവുന്നത് എന്തുകൊണ്ട്? ജന്മദേശം വിട്ടുപോകുക, എത്ര വലിയ ത്യാഗമാണ് അതിലുൾപ്പെട്ടിരുന്നതെന്ന് ഓർത്തിട്ടുണ്ടോ? ആളും ആരവവും സമ്പത്തും നിറഞ്ഞ ഒരു പരിഷ്കൃത നഗരമായിരുന്നു ഊർ എന്നാണ് തെളിവുകൾ കാണിക്കുന്നത്. പുരാതനകാലത്തെ ഊർ നഗരത്തിൽ സുഖസൗകര്യങ്ങളെല്ലാം തികഞ്ഞ വീടുകളുണ്ടായിരുന്നെന്ന് ഉത്ഖനനങ്ങൾ തെളിയിക്കുന്നു. ചില വീടുകളിൽ കുടുംബാംഗങ്ങൾക്കും വേലക്കാർക്കുമായി 12 അതിൽ കൂടുതലോ മുറികളുണ്ടായിരുന്നു. പാകി നിരപ്പാക്കിയ നടുമുറ്റത്തിനു ചുറ്റുമായാണ് മുറികൾ പണിതിരുന്നത്. വീടുകളിൽ ശുദ്ധജലം ലഭിക്കുന്നതിനുള്ള കുഴലുകൾ, ശൗചാലയങ്ങൾ, ഓവുചാലുകൾ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ടായിരുന്നു. ഈ സുഖസൗകര്യങ്ങളെല്ലാമാണ് അവർക്കുപേക്ഷിക്കേണ്ടിയിരുന്നത്. അബ്രഹാമും സാറായും അപ്പോൾ ചെറുപ്പമല്ലായിരുന്നെന്നോർക്കണം. സാധ്യതയനുസരിച്ച് അബ്രഹാമിന് അപ്പോൾ 70 പ്രായമുണ്ടായിരുന്നു. സാറായിക്ക് 60 മുകളിലും ന്യായമായ സുഖസൗകര്യങ്ങളോടെ സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടതെല്ലാം സാറായിക്ക് ഒരുക്കിക്കൊടുക്കണമെന്ന് അബ്രഹാം ആഗ്രഹിച്ചിരുന്നു. ഭാര്യയെ സ്നേഹിക്കുന്ന ഏതൊരു ഭർത്താവും അതല്ലേ ആഗ്രഹിക്കുക? ഈ ദൈവനിയോഗം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് അവർ ഇരുവരും എന്തെല്ലാം കൂടിയാലോചിച്ചു കാണും! എന്തെല്ലാം ചോദ്യങ്ങളും ആശങ്കകളും അവരുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകും! സാറ പൂർണ്ണ മനസ്സോടെ സഹകരിച്ചപ്പോൾ അബ്രഹാമിനുണ്ടായ സന്തോഷമൊന്ന് ഓർത്തുനോക്കൂ. വീടും വീടിന്റെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിക്കാൻ ഭർത്താവിനെ പോലെ അവൾക്കും മനസ്സായിരുന്നു. 11-12 ഖണ്ണിയകൾ. എ ചോദ്യം: ഊർ നഗരം വിട്ടുപോകുന്നതിന് മുമ്പ് അവർക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുകളും തീരുമാനങ്ങളും എടുക്കേണ്ടതുണ്ടായിരുന്നു? ബി ചോദ്യം: യാത്ര പുറപ്പെടുന്ന ദിവസത്തെ രംഗം വർണ്ണിക്കുക. അങ്ങനെ ഒടുവിൽ നഗരം വിട്ടുപോകാൻ അവർ തീരുമാനിച്ചു. ഇനിയാണ് ജോലികൾ. എന്തെല്ലാം കെട്ടിപ്പെറുക്കണം, എന്തെല്ലാം ക്രമീകരിക്കണം, എവിടെയെന്നോ ഏതെന്നോ അറിയാത്ത ദേശത്തേക്കാണ് യാത്ര. യാത്രയ്ക്ക് എന്തെല്ലാം കൂടെ കരുതണം, എന്തെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം, ഇതിനേക്കാളൊക്കെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന മറ്റു ചിലതുണ്ട്. ഉറ്റവരും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ. അപ്പനായ തേരഹ് വാർദ്ധക്യത്തിലാണ്. അദ്ദേഹത്തിന്റെ കാര്യമോ? അപ്പനെ കൂടെ കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു. അതിന്റെ അർത്ഥം എങ്ങോട്ടെന്നോ എത്ര നാളത്തേക്കൊന്നോ അറിയാത്ത ഈ യാത്രയിലുടനീളം അദ്ദേഹത്തെ പരിചരിക്കാനും പുലർത്താനും അവർക്ക് മനസ്സായിരുന്നു എന്നാണ്. തേരഹും ആ തീരുമാനത്തോട് ഹൃദയപൂർവം യോജിച്ചെന്ന് കരുതാനാകും. കാരണം ബൈബിൾ വിവരണം തേരഹിനെക്കുറിച്ച് പറയുന്നത് ആ ഗോത്രപിതാവ് തന്റെ കുടുംബത്തെയും കൂട്ടി ഊരിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ്. അപ്പോഴേക്കും തേരഹ് വിഗ്രഹാരാധനയും ഉപേക്ഷിച്ചിട്ടുണ്ടാകും. നാടോടികളെപ്പോലെ താൽക്കാലിക താവളങ്ങളിൽ തങ്ങിത്തങ്ങി മുന്നോട്ടു പോകുന്ന ഈ യാത്രാ സംഘത്തോടൊപ്പം ചേരാൻ അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തും തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജന്മദേശത്തോട് വിട പറയുന്ന ദിവസമെത്തി. നേരം പുലർന്നു. ഊർ നഗരത്തിന്റെ കോട്ടമതിലുകൾക്കും കിടങ്ങുകൾക്കും വെളിയിലേക്ക് ഒന്നു നോക്കൂ. പ്രയാണത്തിനൊരുങ്ങുകയാണ് ആ യാത്രാക്കൂട്ടം. കുറച്ചുപേർ എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഒട്ടകങ്ങളുടെയും കഴുതുകളുടെയും പുറത്ത് ഭാണ്ഡങ്ങൾ കെട്ടിയുറപ്പിച്ചിരിക്കുന്നു. അടിക്കുറിപ്പ് ഇങ്ങനെ വായിക്കുന്നു: അബ്രഹാമിന്റെ കാലത്ത് ഒട്ടകങ്ങൾ വീട്ടുമൃഗങ്ങളായിരുന്നോ എന്ന് ചില പണ്ഡിതന്മാർ സംശയിക്കുന്നുണ്ട്. പക്ഷേ അത്തരം തടസ്സവാദങ്ങൾ വളരെ ദുർബലമാണ്. അബ്രഹാമിന്റെ സ്വത്തുവകകളിൽ ഒട്ടകങ്ങളെപ്പറ്റി പലതവണ പറയുന്നുണ്ട്. ഖണ്ണിക തുടരുന്നു: വളർത്തുമൃഗങ്ങളെല്ലാം ഒരു വശത്ത്, കുടുംബാംഗങ്ങളും ദാസീദാസന്മാരും എല്ലാം അവരവരുടെ സ്ഥാനങ്ങളിൽ തയ്യാറായി നിൽക്കുന്നു. യാത്രാനുമതിക്കായി എല്ലാവരും വെമ്പലോടെ കാത്തുനിൽക്കുന്ന നിമിഷങ്ങൾ. എല്ലാ കണ്ണുകളും ഇപ്പോൾ അബ്രഹാമിലായിരിക്കാം, പുറപ്പെടാനുള്ള അടയാളവും പ്രതീക്ഷിച്ച്. ഒടുവിൽ ആ നിമിഷവും വന്നെത്തി. സംഘം അതാ പുറപ്പെടുകയായി. അവർ ഊർ നഗരം വിടുകയാണ്. എന്നേക്കുമായി. 13 ഖണ്ണിക. ചോദ്യം: ഇന്നുള്ള ദൈവദാസന്മാരിൽ പലരും അബ്രഹാമിന്റെയും സാറായുടെയും മനോഭാവം കാണിക്കുന്നത് എങ്ങനെ? ഇന്ന് യഹോവയുടെ ദാസന്മാരിൽ പലരും കൂടുതൽ രാജ്യഘോഷകരെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചിലരാണെങ്കിൽ ശുശ്രൂഷ വിപുലപ്പെടുത്താൻ പുതിയൊരു ഭാഷ പഠിക്കാൻ തീരുമാനിക്കുന്നു. വേറെ ചിലർ ശുശ്രൂഷയിൽ തങ്ങൾ ചെയ്തു ശീലിച്ച സൗകര്യപ്രദമായ രീതി വിട്ട് പുതിയൊരു രീതി പരീക്ഷിച്ചു നോക്കാൻ മുന്നിട്ടിറങ്ങുന്നു. ഈ തീരുമാനങ്ങളിലെല്ലാം ത്യാഗമുൾപ്പെടുന്നുണ്ട്. സ്വന്തം സുഖസൗകര്യങ്ങൾ പലതും വിട്ടുകളയാനുള്ള മനസ്സൊരുക്കം. അബ്രഹാമിന്റെയും സാറായുടെയും പോലുള്ള ത്യാഗമനസ്ഥിതി. അത്തരം മനോഭാവത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകുകയില്ല. അങ്ങനെയുള്ള വിശ്വാസം നമുക്കുണ്ടെന്ന് തെളിയിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: യഹോവയ്ക്കു കൊടുക്കുന്നത് പല മടങ്ങായി അവൻ തിരിച്ചുതരും. വിശ്വാസത്തിന് പ്രതിഫലം നൽകാൻ അവൻ ഒരിക്കലും മറക്കുകയില്ല. അബ്രഹാമിന്റെ കാര്യത്തിൽ യഹോവ അങ്ങനെ ചെയ്തോ? യൂഫ്രട്ടീസ് കടക്കുന്നു. 14-15 ഖണ്ണിയകൾ. ചോദ്യം: ഊർ നഗരത്തിൽ നിന്ന് ഹാരാനിലേക്കുള്ള യാത്ര വർണ്ണിക്കുക. ഹാരാനിൽ കുറച്ചുനാൾ തങ്ങാൻ അബ്രഹാം തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കാം? വീട്ടു സാമഗ്രികളും ആടുമാടുകളും ദാസീദാസന്മാരുമടങ്ങുന്ന ആ സംഘത്തിന് യാത്ര ഇപ്പോൾ ഒരു ശീലമായി. ഒരു നിമിഷം ഈ യാത്രാ സംഘത്തോടൊപ്പം നമുക്കും ചേരാം. ഒരുമിച്ച് നടക്കുന്ന അബ്രഹാമും സാറായും. നടന്നു മടുക്കുമ്പോൾ കുറച്ചുനേരം മൃഗങ്ങളുടെ പുറത്ത് യാത്ര. എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടാണ് അവരുടെ പോക്ക്. സഞ്ചാര മൃഗങ്ങളുടെ അലങ്കാരക്കോപ്പുകളിൽ നിന്ന് ഉതിരുന്ന മണിനാദങ്ങൾ അവരുടെ സംഭാഷണങ്ങളുമായി കൂടിക്കലരുന്നു. കൂട്ടത്തിലെ കന്നിയാത്രക്കാരുടെ പോലും പരിഭ്രമം മാറി. കൂടാരം അഴിക്കാനും കെട്ടാനുമൊക്കെ അവർ വിദഗ്ധരായിരിക്കുന്നു. വൃദ്ധനായ തേരഹിനെ ഒരൊട്ടകത്തിന്റെയോ കഴുതയുടെയോ പുറത്ത് സുഖകരമായ ഇരിപ്പിടം ഒരുക്കിക്കൊടുത്ത് ശുശ്രൂഷിക്കാനും അവർ പഠിച്ചിരിക്കുന്നു. വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന യൂഫ്രട്ടീസ് നദിയുടെ ഓരം പറ്റി അവർ അങ്ങനെ വടക്ക് പടിഞ്ഞാറേക്ക് നീങ്ങുകയാണ്. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി മാറിവരുന്ന പ്രകൃതി ദൃശ്യങ്ങൾ ഒന്നൊന്നായി പിന്നിലേക്ക് മറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവർ ഉദ്ദേശം 960 കിലോമീറ്റർ പിന്നിട്ട് ഹാരാനിലെത്തി. ഒരു സമ്പന്ന നഗരമാണ് ഹാരാൻ, കിഴക്ക് പടിഞ്ഞാറൻ വാണിജ്യ പാതകളുടെ സംഗമസ്ഥാനം. വീടുകൾക്ക് തേനീച്ചക്കൂടിന്റെ ആകൃതി. അവരവിടെ യാത്ര അവസാനിപ്പിച്ചു. കുറച്ചുനാൾ അവിടെ തങ്ങി. ഒരുപക്ഷെ തേരഹിന് തുടർന്ന് യാത്ര ചെയ്യാൻ തീരെ വയ്യാതായിട്ടുണ്ടാകാം. 16ഉം 17ഉം കണ്യകൾ. ഏ ചോദ്യം: അബ്രഹാമിനെ ആവേശഭരിതനാക്കിയ ഉടമ്പടി ഏതായിരുന്നു? ബി ചോദ്യം: ഹാരാനിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹോവ അബ്രഹാമിനെ അനുഗ്രഹിച്ചത് എങ്ങനെ? അങ്ങനെ അല്പകാലം കഴിഞ്ഞു. തേരഹ് മരിച്ചു. അപ്പോൾ അവന് 205 വയസ്സായിരുന്നു. പിതാവിന്റെ വിയോഗത്തിൽ ദുഃഖിതനായിരുന്ന അബ്രഹാമിന് വലിയ ആശ്വാസം നൽകിയ ഒരു കാര്യമുണ്ടായി. യഹോവ വീണ്ടും അവനോട് സംസാരിച്ചു. അന്ന് ഊർ നഗരത്തിൽ വെച്ച് അവനോട് സംസാരിച്ച കാര്യങ്ങൾ ദൈവം ഒന്നുകൂടി ആവർത്തിച്ചു. എന്നിട്ട് അന്ന് നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് ചില വിശദാംശങ്ങൾ കൂടെ നൽകി. അബ്രഹാം ഒരു വലിയ ജനതയായിത്തീരുമെന്നും അവൻ മുഖാന്തരം ഭൂമിയിലെ സകല കുടുംബങ്ങൾക്കും അനുഗ്രഹം കൈവരുമെന്നും ദൈവം പറഞ്ഞു.
ഉൽപ്പത്തി 12:2-3 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും.
ദൈവം തന്നോട് ചെയ്ത ഉടമ്പടിയിൽ അബ്രഹാം ധന്യനായി. യാത്ര തുടരാൻ സമയമായെന്ന് അവൻ മനസ്സിലാക്കി. ഇത്തവണ കെട്ടിപ്പെറുക്കാൻ സാധനങ്ങൾ ഏറെയുണ്ടായിരുന്നു. ഹാരാനിലെ താമസത്തിനിടെ യഹോവ അബ്രഹാമിനെ ധാരാളമായി അനുഗ്രഹിച്ചിരുന്നു. അവർ തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു എന്ന് വിവരണം പറയുന്നു. ഉൽപ്പത്തി 12:5. ഒരു ജനതയായി വളരണമെങ്കിൽ അബ്രഹാമിന് പണവും വസ്തുവകകളും ദാസീദാസന്മാരും ആവശ്യമായിരുന്നു. അതെ, ഒരു വലിയ കുടുംബം തന്നെ വേണ്ടിയിരുന്നു. യഹോവ തന്റെ ദാസന്മാരെ എല്ലായ്പ്പോഴും സമ്പന്നരാക്കുന്നില്ല. എന്നാൽ തന്റെ ഉദ്ദേശം നിവർത്തിക്കാൻ അവർക്കു വേണ്ടതെന്താണോ അതെല്ലാം അവൻ നൽകുക തന്നെ ചെയ്യും. അങ്ങനെ സുസജ്ജനായി അബ്രഹാം സകല പരിവാരങ്ങളോടും കൂടെ താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, താൻ അറിയാത്ത ദേശത്തേക്കുള്ള യാത്ര തുടർന്നു. 18 ഏ ചോദ്യം: തന്റെ ജനവുമായുള്ള ദൈവത്തിന്റെ ഇടപെടലുകളുടെ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവിൽ അബ്രഹാം എത്തിയത് എപ്പോൾ? ബി ചോദ്യം: പിൽക്കാലത്ത് നീസാൻ 14 മറ്റെന്തെല്ലാം സുപ്രധാന സംഭവങ്ങൾ അരങ്ങേറി. ഹാരാനിൽ നിന്ന് കുറെയേറെ വഴിദൂരമുണ്ട് കർക്കമീശിലേക്ക്. ഇവിടെ വെച്ചാണ് സാധാരണയായി യാത്രാസംഘങ്ങൾ യൂഫ്രട്ടീസ് കുറുകെ കടക്കാറ്. അബ്രഹാം ദൈവജനത്തിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവിലെത്തിയതും സാധ്യതയനുസരിച്ച് ഇവിടെ വെച്ചാണ്. BC 1943 അത്. അബ്രഹാം കുടുംബത്തെയും കൂടെയുള്ളവരെയും കൊണ്ട് യൂഫ്രട്ടീസ് കുറുകെ കടന്നു. നീസാൻ മാസം 14 അബ്രഹാം യൂഫ്രട്ടീസ് കടന്നത്. അന്നേ ദിവസം അബ്രഹാമുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടി നിലവിൽ വന്നു. അബ്രഹാമിന് കാണിച്ചുകൊടുക്കാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്ത ദേശം തെക്കുഭാഗത്തായി നീണ്ടു പരന്ന് കിടന്നിരുന്നു. 19 ചോദ്യം: അബ്രഹാമിനോടുള്ള യഹോവയുടെ വാഗ്ദാനത്തിൽ എന്തിനേക്കുറിച്ചുള്ള പരാമർശവും ഉൾപ്പെട്ടിരുന്നു? അത് അബ്രഹാമിനെ എന്ത് ഓർമ്മിപ്പിച്ചിട്ടുണ്ടാകണം? അബ്രഹാം തെക്ക് ഭാഗത്തേക്ക് നീങ്ങി. ആ സഞ്ചാര സംഘം ശേഖേമിന് അടുത്ത് മോരയിലെ വൃക്ഷക്കൂട്ടങ്ങൾക്കരികെയെത്തിയപ്പോൾ യാത്ര നിർത്തി. അവിടെ വെച്ച് അബ്രഹാമിനോട് യഹോവ വീണ്ടും സംസാരിച്ചു. ഇപ്രാവശ്യം സംസാരിച്ചപ്പോൾ ദൈവം അബ്രഹാമിന്റെ സന്തതിയെക്കുറിച്ച് പറഞ്ഞു. ആ സന്തതി ദേശം കൈവശമാക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ഏദനിൽ യഹോവ നടത്തിയ പ്രവചനം അബ്രഹാമിന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകുമോ? മനുഷ്യവർഗത്തിന് വിടുതൽ നൽകാനുള്ള ഒരു സന്തതിയെക്കുറിച്ച് ദൈവമന്ന് പ്രവചിച്ചിരുന്നു. ഉൽപ്പത്തി 3:15, 12:7. ഒരുപക്ഷേ അവൻ അതേക്കുറിച്ച് ചിന്തിച്ചിരിക്കാം. അബ്രഹാമിന് ഇപ്പോൾ ചിലതൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകണം. യഹോവയുടെ അതിമഹത്തായ ഉദ്ദേശത്തിൽ താനും പങ്കാളിയാകുന്നതിന്റെ ചില നിഴൽചിത്രങ്ങൾ ആ മനസ്സിൽ സാവധാനം രൂപം കൊള്ളുകയായിരുന്നിരിക്കാം. 20. ചോദ്യം: യഹോവ തനിക്ക് നൽകിയ അനുഗ്രഹത്തെയും പദവിയെയും അബ്രഹാം വിലമതിച്ചത് എങ്ങനെ? യഹോവ തനിക്ക് നൽകിയ പദവിയെ അബ്രഹാം ഹൃദയത്തോട് ചേർത്തുവെച്ചു. അബ്രഹാം ദേശത്തുകൂടി സഞ്ചരിച്ചപ്പോൾ ഇടയ്ക്കിടെ യാത്ര നിർത്തി യഹോവയ്ക്ക് യാഗപീഠങ്ങൾ പണിത് അവനെ ആരാധിച്ചു. ആദ്യം മോരയിലെ വൻവൃക്ഷങ്ങൾക്ക് അരികെ, പിന്നെ ബേഥേലിന് അടുത്ത്. കനാന്യർ അപ്പോഴും ആ ദേശത്ത് പാർത്തിരുന്നതിനാൽ സൂക്ഷ്മതയോടെയാണ് അവൻ സഞ്ചരിച്ചത്. അവൻ യഹോവയുടെ നാമത്തിൽ ആരാധന കഴിച്ചു. തന്റെ സന്തതിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവന്റെ ഹൃദയത്തിൽ നന്ദി നിറഞ്ഞിട്ടുണ്ടാകാം. അത് അവൻ യഹോവയെ അറിയിച്ചിട്ടുമുണ്ടാകാം. മാത്രമല്ല, ചുറ്റുമുള്ള കനാന്യരോട് അവൻ യഹോവയെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ടാവില്ലേ?
ഉൽപ്പത്തി 12:7-8 ഇങ്ങനെ വായിക്കുന്നു: യഹോവ അബ്രാമിനു പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്നരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു.
അബ്രഹാമിന്റെ ജീവിതയാത്രയിൽ വിശ്വാസത്തിന്റെ വലിയ പരിശോധനകൾ വരാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. ഊർ നഗരത്തിൽ താൻ ഉപേക്ഷിച്ചു പോന്ന വീടിനെക്കുറിച്ചോ സുഖസൗകര്യങ്ങളെക്കുറിച്ചോ പിന്നീടൊരിക്കലും അബ്രഹാം നഷ്ടബോധത്തോടെ ചിന്തിച്ചില്ല. അവൻ അതിനുള്ള ജ്ഞാനം കാണിച്ചു. അവന്റെ ദൃഷ്ടി എപ്പോഴും മുന്നോട്ടായിരുന്നു. ദൈവം തന്നെ ശില്പിയും നിർമ്മാതാവുമായിരിക്കുന്ന യഥാർത്ഥ അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി അവൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് അവനെക്കുറിച്ച് എബ്രായർ 11:10 പറയുന്നു. 21. എ ചോദ്യം: ദൈവരാജ്യത്തെക്കുറിച്ച് അബ്രഹാമിനുണ്ടായിരുന്ന അറിവും ഇന്ന് നമുക്കുള്ള അറിവും താരതമ്യം ചെയ്യുക. ബി ചോദ്യം: അബ്രഹാമിനെക്കുറിച്ചുള്ള പഠനം നിങ്ങൾക്ക് എന്ത് പ്രചോദനം നൽകി? സത്യാരാധകരായ നമുക്ക് ഇന്ന് ആ ആലങ്കാരിക നഗരത്തെക്കുറിച്ച്, അതായത് ദൈവരാജ്യത്തെക്കുറിച്ച് അബ്രഹാമിന് അറിയാമായിരുന്നതിനേക്കാൾ കാര്യങ്ങളറിയാം. നമുക്ക് എന്തെല്ലാം അറിയാം? ആ രാജ്യം ഇപ്പോൾ സ്വർഗത്തിൽ ഭരണം നടത്തുകയാണെന്നും താമസിയാതെ ഈ ദുഷ്ടലോകത്തിന് അന്ത്യം വരുത്തുമെന്നും നമുക്കറിയാം. ദീർഘകാലം മുമ്പ് ദൈവം വാഗ്ദാനം ചെയ്ത അബ്രഹാമിന്റെ സന്തതി, അതായത് യേശുക്രിസ്തു, ഇന്ന് ആ രാജ്യം ഭരിക്കുകയാണെന്നുകൂടി നമുക്കറിയാം. അബ്രഹാമിനെ ദൈവമുയർപ്പിക്കും. അവൻ വീണ്ടും ഈ ഭൂമിയിൽ ജീവിക്കും. അത് കാണാനുള്ള അവസരം നമുക്കുണ്ട്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് യഹോവയുടെ ഉദ്ദേശങ്ങൾ മങ്ങിയ രേഖാചിത്രങ്ങൾ പോലെയേ അബ്രഹാമിന് കാണാനായുള്ളൂ. എന്നാൽ അതിന്റെ തെളിമയാർന്ന ഒരു പൂർണ്ണ ചിത്രം അന്നവന് ലഭിക്കും. യഹോവ തന്റെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുന്നത് കാണാൻ നിങ്ങൾക്കാഗ്രഹമുണ്ടോ? എങ്കിൽ ഇനി അങ്ങോട്ടും അബ്രഹാം ചെയ്തതുപോലെ ചെയ്യുക. സ്വയം ത്യജിക്കാനും അനുസരിക്കാനും മനസ്സു കാണിക്കുക. യഹോവ നൽകുന്ന പദവികളോടും അനുഗ്രഹങ്ങളോടും ഉള്ളുനിറഞ്ഞ നന്ദി കാണിക്കുക. അങ്ങനെ നിങ്ങൾ അബ്രഹാമിന്റെ വിശ്വാസം പകർത്തുമ്പോൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും പിതാവായ അബ്രഹാം നിങ്ങൾക്കും പിതാവായിത്തീരും.
അബ്രഹാമും സാറായും പിന്നിലുപേക്ഷിച്ച നഗരം. ബൈബിളിലെ കഥാപാത്രങ്ങളെയും അവർ ജീവിച്ച പശ്ചാത്തലത്തെയും പറ്റി സംസാരിക്കേണ്ടി വരുമ്പോൾ അവയ്ക്ക് നിറം പകരാനും ജീവസുറ്റതാക്കി അവതരിപ്പിക്കാനും യഹോവയുടെ സംഘടന എക്കാലവും ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണമായി 1988 May 22 ലക്കം ഉണരുകയിൽ അബ്രഹാമും സാറായും പിന്നിലുപേക്ഷിച്ച നഗരത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണന കാണാം. അതിപ്രകാരമാണ്: പേർഷ്യൻ കടലിടുക്കിനും ബാഗ്ദാദ് നഗരത്തിനും മധ്യത്തിലായി ഒരു മൺകൂമ്പാരം കാണാം. കാഴ്ചക്കാരന്റെ കണ്ണിന് ഒരു കൗതുകവും പകരാത്ത മൺകട്ടകളുടെ ഒരു കൂമ്പാരം. മുന്നിൽ നീണ്ടു പരന്നുകിടക്കുന്ന ഉണങ്ങി വരണ്ട മരുഭൂമി. അതിന്റെ ഏകാന്തനായ കാവലാളായി നിലകൊള്ളുകയാണ് ഈ മൺകൂന. വീശിയടിക്കുന്ന പൊടിക്കാറ്റിന്റെ പ്രഖരമേറ്റ് സൂര്യന്റെ ഉഗ്രതാപത്തിൽ വെന്തുരുകി നിത്യ മൗനത്തിലാണ്ട് നിൽക്കുകയാണ് ആ നഷ്ടശിഷ്ടങ്ങൾ. രാത്രിസഞ്ചാരികളായ ജന്തുക്കളുടെ വല്ലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഓരിയിടൽ മാത്രമാണ് ആ നിശബ്ദതയെ ഭേദിക്കുന്നത്. ഇവിടെയായിരുന്നു പ്രൗഢഗംഭീരമായിരുന്ന ഊർ നഗരം. ഇപ്പോൾ ബാക്കിപത്രമായി ഈ മൺകുനകൾ മാത്രമേയുള്ളൂ. നമുക്കൊരു 4000 വർഷം പിന്നിലേക്ക് പോകാം. അവിടെ അതാ യൂഫ്രട്ടീസ് നദിയുടെ കിഴക്കേക്കരയിലായി സമ്പദ്സമൃദ്ധിയിൽ വിലസുന്ന ഊർ നഗരം. വളഞ്ഞുതിരിഞ്ഞ് നീണ്ടുപോകുന്ന നഗരവീഥികളുടെ ഇരുവശത്തും വെള്ളപൂശിയ വെട്ടിത്തിളങ്ങുന്ന മാളികകളും വാണിഭശാലകളും. അങ്ങാടികളിൽ വ്യാപാരികളും വാങ്ങാനെത്തിയവരും വിലപേശിക്കൊണ്ടിരിക്കുന്നു. കമ്പിളി രോമക്കെട്ടുകൾ പാൽ പോലെ വെളുത്ത നൂലുകളാക്കി മാറ്റാൻ രാവും പകലും അധ്വാനിക്കുന്ന തൊഴിലാളികൾ. അന്യനാടുകളിൽ നിന്ന് ചരക്കുമായി വന്നെത്തിയ കപ്പലുകൾ. വിലപിടിച്ച ചരക്കുകൾ പുറത്തേറ്റി ചുമൽ വളച്ച് അവയിൽ നിന്ന് നടന്നിറങ്ങുന്ന അടിമകൾ. ചുമലിലെ ഭാരത്താൽ കപ്പലിൽ നിന്നുള്ള ചെരുവ് പലകകൾ അവരുടെ കാൽക്കീഴിൽ ഞെരിഞ്ഞമരുന്ന ശബ്ദം. ഇതിനെല്ലാം സാക്ഷിയായി ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ ക്ഷേത്രഗോപുരം. നഗരക്കാഴ്ചയിൽ ഏതൊരുവിന്റെയും കണ്ണുടക്കുന്ന ഒരു മഹാസൌധം. ചന്ദ്രദേവനായ നാന്നായെ അഥവാ സീൻദേവനെ വണങ്ങാൻ ആ ക്ഷേത്രസന്നിധിയിലേക്ക് ആരാധകർ വന്നുകൊണ്ടിരിക്കുന്നു. ഊർ നഗരത്തിന്റെ സർവൈശ്വര്യങ്ങളും ഈ ദേവന്റെ കടാക്ഷത്താലാണെന്ന് അവർ കരുതുന്നു. എന്നാൽ ഒരാൾക്ക് മാത്രം ഭീമാകാരമായ ഈ ക്ഷേത്രഗോപുരത്തിന്റെ നെറുകയിൽ നിന്ന് ഉയരുന്ന യാഗാർപ്പണത്തിന്റെ ഗന്ധം ഒരു ദുർഗന്ധമായി തോന്നി. അതവന് അശുദ്ധിയുടെ രൂക്ഷഗന്ധമായിരുന്നു. അബ്രഹാം എന്നായിരുന്നു ആ മനുഷ്യന്റെ പേര്. ബൈബിൾ ചരിത്രത്തിലെ ഒരു സുപ്രധാന തീയതി. ബൈബിൾ തീയതികളിൽ അബ്രഹാം യൂഫ്രട്ടീസ് നദി കുറുകെ കടന്ന തീയതിക്ക് എടുത്തു പറയത്തക്ക സ്ഥാനമുണ്ട്. പിൽക്കാലത്ത് മറ്റു ചില സുപ്രധാന സംഭവങ്ങൾ നടന്നതും ഇതേ തീയതിയിലാണ്. അബ്രഹാം യൂഫ്രട്ടീസ് കുറുകെ കടന്ന് കൃത്യം 430 വർഷം തികഞ്ഞ BC 1513 Nisan 14 അവയിലൊന്ന്. ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേലിരെ യഹോവ അന്ന് വിടുവിച്ചു. അങ്ങനെ അവർക്ക് അവിടെ നിന്ന് ദൈവം അബ്രഹാമിനു കൊടുക്കും എന്ന് പറഞ്ഞിരുന്ന ദേശം അവകാശമാക്കുന്നതിനായി പുറപ്പെടാൻ കഴിഞ്ഞു. കാലങ്ങൾ പിന്നിട്ടു. AD 33 അതേ തീയതിയിൽ യേശു അപ്പൊസ്തലന്മാരെ കൂട്ടിവരുത്തി അവരുമായി ഒരു ഉടമ്പടി ചെയ്തു. ഈ ഉടമ്പടി അവരെ മനുഷ്യവർഗത്തിന്റെ സകലവിധ ക്ലേശങ്ങൾക്കും ഉടൻ പരിഹാരം കൊണ്ടുവരാൻ പോകുന്ന ഒരു സ്വർഗീയ ഗവൺമെന്റിന്റെ ഭാഗമാക്കി. ഓരോ വർഷവും യഹൂദ കലണ്ടർ അനുസരിച്ച് Nisan 14 വരുന്ന അതേ തീയതിയിൽ യഹോവയുടെ സാക്ഷികൾ ഒരാചരണം നടത്തിവരുന്നു. കർത്താവിന്റെ സന്ധ്യാഭക്ഷണത്തിന്റെ ഓർമ്മ.
ചിന്തിക്കാൻ: വിഗ്രഹാരാധകരുടെ ഇടയിൽ അബ്രഹാം വിശ്വാസം തെളിയിച്ചത് എങ്ങനെ? ഊർ നഗരം വിട്ടുപോരാനുള്ള അബ്രഹാമിന്റെ മനസ്സൊരുക്കത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തട്ടിയത് എന്താണ്? അബ്രഹാമിന്റെ വിശ്വാസം അവന് എന്തെല്ലാം അനുഗ്രഹങ്ങളും പദവികളും നൽകി? അബ്രഹാമിന്റെ വിശ്വാസം എങ്ങനെയെല്ലാം അനുകരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?